ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ആഗോള വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും കരാർ സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിഷയത്തിലും ശബരിമല സ്വർണ്ണ അപഹരണ വിഷയത്തിലും നിയമസഭയിൽ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. നടപടികൾ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കേരളം. അണ്ടർ 19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 353 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. പ്രധാനമന്ത്രിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന പ്രതിനിധിതല ചർച്ചയ്ക്ക് ശേഷമാണ് കരാർ ഒപ്പുവച്ചത്. ചരിത്രപരമായ കരാറിലൂടെ സംശുദ്ധ ഊർജ്ജം, കാർഷിക ഭക്ഷ്യ വിതരണ ശൃംഖല, ജൈവ സാങ്കേതികത, മത്സ്യ ഉൽപ്പാദനം, കസ്റ്റംസ്, ഫാർമസ്യൂട്ടിക്കൽ, തുകൽ, കാലാവസ്ഥ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി മുന്നേറാനാകും. കരാറിനെ ഇന്ത്യൻ വ്യവസായ സംഘടനകൾ സ്വാഗതം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
വ്യാപാരം, സുരക്ഷ, പ്രതിരോധ പങ്കാളിത്തം, മൊബിലിറ്റി, ദുരന്ത സാധ്യതാ മാനേജ്മെന്റ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങി 7 മേഖലകളിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കരാറുകൾ കൈമാറിയത്. 27 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രസ്തുത കരാർ കർഷകർക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചരിത്രപരമായ ഈ കരാർ എല്ലാ കരാറുകളുടെയും മാതാവാണെന്ന് പ്രധാനമന്ത്രിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും പ്രസ്താവിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ യൂറോപ്യൻ യൂണിയനുമായി 76 ബില്യൺ US ഡോളറിന്റെ കയറ്റുമതിയും 60 ബില്യൺ US ഡോളറിന്റെ ഇറക്കുമതിയും അടക്കം ഇന്ത്യ 136 ബില്യൺ US ഡോളറിന്റെ ചരക്ക് വ്യാപാരമാണ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ആഗോളതലത്തിൽ ഊർജ്ജ ആവശ്യകത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ മേഖലയിലെ അവസരങ്ങളുടെ നാടായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ ആരംഭിച്ച ഇന്ത്യ എനർജി വീക്കിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ യുകെ വ്യാപാര കരാറിനെ മെച്ചപ്പെടുത്തുമെന്നും ഉൽപ്പാദന സേവന മേഖലകളെ ഉത്തേജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ മറ്റന്നാൾ പാർലമെന്റിൽ സമർപ്പിക്കും. February 1 ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. നാളെ മുതൽ February 13 വരെയും March 9 മുതൽ April 2 വരെയും 2 ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, എൽ മുരുകൻ, അർജുൻ റാം മേഘ്വാൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനം സുഗമമായി നടത്തുന്നതിന് എല്ലാ കക്ഷികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന നിയമസഭയിൽ ഇന്ന് ഗവർണറുടെ നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ച പുനരാരംഭിച്ചു. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിഷയത്തിലും ശബരിമല സ്വർണ്ണ അപഹരണ വിഷയത്തിലും പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധമുയർത്തി. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് 2 പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ പുറത്ത് ധർണയും നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
പ്രതിപക്ഷ ബഹിഷ്കരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സഭയിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ച. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശബരിമല പ്രശ്നത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് 2 അംഗങ്ങൾ സത്യാഗ്രഹം ആരംഭിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. CR മഹേഷും നജീബ് കാന്തപുരവും സഭാകവാടത്തിൽ സത്യാഗ്രഹം നടത്തുമെന്നും തങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കും എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. എന്നാൽ സമരം ഫലത്തിൽ ഹൈക്കോടതിക്ക് എതിരെയാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ആരംഭിക്കുകയും തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇന്നത്തെ നടപടികൾ പൂർത്തിയാക്കി നാളത്തേക്ക് സഭ പിരിയുകയും ചെയ്തു.
സംസ്ഥാനത്ത് നഗരനയം ആവിഷ്കരിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം നഗരനയം ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് നയം ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ 77-ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം ലോക്ഭവനിൽ പരമ്പരാഗത അറ്റ് ഹോം സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ, മേയർ വി വി രാജേഷ്, പത്മ പുരസ്കാര ജേതാക്കൾ, സായുധ സേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമായിരുന്നു ഈ വർഷത്തെ പ്രത്യേക ക്ഷണിതാക്കൾ. സ്ത്രീധനം നൽകുന്നത് കുറ്റകൃത്യമല്ലാതാക്കുന്നതിന് 1961-ലെ സ്ത്രീധന നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള കരട് നിർദ്ദേശം സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷൻ നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൌമൻ സെൻ, ജസ്റ്റിസ് ശ്യാംകുമാർ വി എം എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് വിഷയത്തിൽ പൊതു താൽപര്യ ഹർജിയിൽ വാദം കേട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ഒന്നാം ഘട്ടത്തിൽ കൈമാറാൻ തീരുമാനിച്ച വീടുകൾ നിശ്ചിത സമയത്തിനകം തന്നെ കൈമാറാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ കെ രാജൻ, എ കെ ശശീന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി, എം ബി രാജേഷ്, ഒ ആർ കേളു, ചീഫ് സെക്രട്ടറി എ ജയതിലക്, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ വൈജ്ഞാനിക നൂതന സമൂഹമായി ഉയർത്താൻ ഗവേഷണ സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മലയാള ഭാഷയുടെ പ്രാധാന്യം നിലനിർത്തുന്നതിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കാൻ നാം ശ്രമിച്ചു വരികയാണ്. അതിന് വിജ്ഞാനങ്ങൾ സൃഷ്ടിക്കാനും സാംശീകരിക്കാനും വിതരണം ചെയ്യാനും കഴിയും. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളെ അതിനായി പ്രാപ്തമാക്കുന്ന ഇടപെടലുകളാണ് ഉണ്ടാകുന്നത്. ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുന്നുണ്ട്. റിസർച്ച് അവാർഡുകളും ഫെലോഷിപ്പുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അതിന്റെ ഭാഗമായുള്ള നടപടികളാണ്.
സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഒഡീഷയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. ആദ്യ പകുതിയിൽ ടി ഷിജിൻ നേടിയ ഗോളിലാണ് കേരളത്തിന്റെ ജയം. രണ്ട് ജയവും ഒരു സമനിലയും ഉൾപ്പെടെ 7 പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ കേരളം ഒന്നാമതാണ്. ഈ മാസം 29-ന് മേഘാലയയുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. അണ്ടർ 19 ഏകദിന ലോകകപ്പ് സൂപ്പർ സിക്സിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 352 റൺസ് നേടി. 107 പന്തിൽ പുറത്താവാതെ 109 റൺസ് നേടിയ വിഹാൻ മനോജ് മൽഹോത്രയുടെ സെഞ്ചുറിയും അഭിഗ്യാൻ കുണ്ടു, വൈഭവ് സൂര്യവംശി എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുമാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെക്ക് 10-ാം ഓവറിൽ 24 റൺസ് നേടുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. 2025-ലെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത കവി കെ ജി ശങ്കരപ്പിള്ളയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള സാഹിത്യത്തിലുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ 2026 മാർച്ച് 31 വരെ ഒഴിവാക്കിയതായി മന്ത്രി എം ബി രാജേഷ്. പിഴപ്പലിശ ഉൾപ്പെടെ നികുതി അടച്ചവർക്ക് പിഴപ്പലിശയ്ക്ക് തുല്യമായ തുക അടുത്ത വർഷത്തെ നികുതിയിൽ വരവ് ചെയ്തു നൽകും. മാർച്ച് 31-നകം നികുതിയും കുടിശ്ശികയും അടച്ച് ഈ ആനുകൂല്യം പരമാവധി പേർ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ദേശീയപാത നിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്ന സാഹചര്യത്തിൽ അലംഭാവം തുടരുന്ന കരാർ കമ്പനികൾക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. ചേർത്തല അരൂർ മേഖലയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ നിരന്തരം പൈപ്പുകൾ പൊട്ടുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ആഗോള വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും കരാർ സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിഷയത്തിലും ശബരിമല സ്വർണ്ണ അപഹരണ വിഷയത്തിലും നിയമസഭയിൽ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. നടപടികൾ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കേരളം. അണ്ടർ 19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 353 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.